ഹരി ഓം. വളരെ കഠിനമായ, മനസ്സിലാക്കാൻ വിഷമമേറിയ വൃത്താന്തങ്ങൾ അറിഞ്ഞ സാമവേദത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ആധുനിക ശാസ്ത്രവും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താം? നാം പല കാര്യങ്ങളും ആധുനിക ശാസ്ത്രമാണ്, ആധുനിക ഊർജതന്ത്രത്തിലൂടെയോ രസതന്ത്രത്തിലൂടെയോ ശാരീരിക ശാസ്ത്രത്തിലൂടെയോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എത്ര കണ്ട് നമ്മുടെ ആർഷ മഹർഷിമാർ കണ്ടെത്തിയിരുന്നു, അവർ എങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു, അവർ അതിനെ എങ്ങനെ വിശകലനം ചെയ്തിരുന്നു എന്ന് നാം ശ്രദ്ധിക്കണം. ഇന്നത്തെ പഠനങ്ങൾ കൊണ്ടും ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാല വിദ്യാഭ്യാസത്തിലൂടെയോ വൈദ്യശാസ്ത്രങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നതിലൂടെയോ നമ്മുടെ ആധുനിക ശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ ശാരീരിക ശാസ്ത്രത്തിനെ പഠിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. നേരെ മറിച്ച്, ഒരു ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഒരാൾക്ക് ഈ പറയുന്ന ശാസ്ത്രരീത്യ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും എന്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് തുലനം ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ പ്രയോജനകരമായി തീരും, പല പുതിയ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. ആധുനിക ശാസ്ത്രവും മറ്റും പഠിച്ചതിന് ശേഷം ഇന്ത്യ സാമ്രാജ്യത്തിലെ പൗരാണികർ മഹർഷിമാരടക്കം എല്ലാവരും അന്ധവിശ്വാസികളാണ്, കാര്യവിവരം അറിഞ്ഞുകൂടാത്തവരാണ് എന്നൊക്കെ വീമ്പിളക്കുന്നതായ ഇന്നത്തെ ജനമധ്യത്തിൽ അവരുടെ അജ്ഞതയെക്കുറിച്ച് എന്ത് പറയാനാണ് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കുവാനുള്ളൂ. ഏതാണോ തനിക്ക് അറിഞ്ഞുകൂടാത്തത് അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതിനെ ഒരു അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ജനസമൂഹമാണ് നാം കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് വിശകലനം ചെയ്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുക എത്ര തെറ്റാണ് എന്ന് ചിന്തിക്കണം. അല്പം മുമ്പ് പറഞ്ഞതുപോലെ വേദങ്ങളും ഉപനിഷത്തുകളിലും മറ്റും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരു വാക്യാർത്ഥം, അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം മാത്രം എടുത്താൽ ഒരു കാര്യം മനസ്സിലായേക്കും. അതിനുശേഷം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു വ്യംഗ്യാർത്ഥം കൂടെ കിട്ടിയേക്കും. എന്നാൽ അതിനെപ്പറ്റി വളരെയധികം സ്വയം മനസ്സിൽ ആമന്ത്രണം ചെയ്ത് വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ പല പുതിയ അർത്ഥങ്ങളും പുതിയ ചക്രവാളങ്ങളും സീമകളും കണ്ടെത്താൻ സാധിച്ചേക്കും എന്നുള്ളതാണ് സത്യം. പലരും ഒരു റിക്കോ അല്ലെങ്കിൽ വേദത്തിൻ്റെ ഏതെങ്കിലും ഒരംശമോ നോക്കിയതിന് ശേഷം, അതിൻ്റെ വാക്യാർത്ഥം മാത്രം ശ്രദ്ധിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകാതെ ഇതെന്താണ് എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിർത്തുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും മറ്റും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പരോക്ഷപ്രിയായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പരോക്ഷമായിട്ടുള്ള കാര്യമാണ് ദേവന്മാർക്കിഷ്ടം. അതുതന്നെയാണ് അല്പം മുമ്പ് സാമവേദത്തിൽ തന്നെ പറഞ്ഞപ്പോ ആ പരോക്ഷത്തിനെ പറ്റി പറഞ്ഞത്. പ്രത്യക്ഷമായാലും പരോക്ഷമായിട്ടുള്ള സാമം ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നു, പ്രത്യക്ഷമായത് മനുഷ്യനെയും ചില ശുഷ്കമായ ചില ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ പരോക്ഷ പ്രത്യക്ഷമായത് ബഹുജന നന്മയ്ക്കായിട്ടുള്ളതാണെന്നും മറ്റും അല്പം മുമ്പ് നാം കേട്ടതേയുള്ളൂ. അതുകൊണ്ട് ഈ പരോക്ഷമായ കാര്യങ്ങളിൽ, അതായത് പ്രത്യക്ഷമായിട്ട് നാം ഒന്ന് കാണുന്നത് നാം ശരിയാണെന്ന് വിചാരിച്ചാൽ പോലും അത് പരോക്ഷമായ കാര്യത്തിലോട്ട് കടന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ആധുനിക ശാസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ആർഷഭാരതത്തിലെ മഹർഷിമാരും ശാസ്ത്രജ്ഞന്മാരും ഇതേക്കുറിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം. നാം ചിന്തിക്കുന്ന പോലെ വെറും അന്ധവിശ്വാസമല്ല, അതിനെപ്പറ്റി അവർ നല്ലവണ്ണം പഠിച്ചിരുന്നു. അത് അവരാൽ കഴിയുന്നത്ര രീതിയിൽ മാത്രമല്ല, ചിന്തിക്കുന്തോറും പുനർവിചിന്തനം ചെയ്യുന്തോറും അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ കെൽപ്പുള്ള രീതിയിൽ അതിനെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നും കരുതണം. നാം നോക്കാം ചില കാര്യങ്ങൾ. പ്രധാനമായിട്ട് ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ഹൃദയത്തിൻ്റെ കാര്യം തന്നെ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കറിയാം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഒരു പാവക്കൂത്ത കളിപ്പിക്കുന്നവൻ ഒരു യന്ത്രത്തിലേറ്റിയിരിക്കുന്ന പാവകളെ എങ്ങനെയാണോ ചലിപ്പിക്കുന്നത്, അത് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് തോന്നും ഈ പാവകൾ സ്വയം ചലിക്കുകയല്ലേ, എത്ര തന്മയത്വത്തോടുകൂടി അവ ചലിക്കുന്നു എന്നും മറ്റും ഒരു ദ്രഷ്ടാവിന് കാണുന്നവന് തോന്നിയേക്കാം. പക്ഷെ അതെങ്ങനെയാണ് ചലിക്കുന്നത്? ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ആ മായയിൽ അകപ്പെട്ടു പോയത് ആ യന്ത്രത്തിൽ കൂടി ചലിക്കുന്ന ആ പാവക്കൂത്ത് കണ്ടിട്ട് ആ പാവകൾ സ്വയം ചലിക്കുകയല്ലേ, എത്ര തന്മയത്വത്തോടുകൂടി അവ ചലിക്കുന്നു എന്നും മറ്റും ഒരു ദ്രഷ്ടാവിന് കാണുന്നവന് തോന്നിയേക്കാം. പക്ഷെ അതെങ്ങനെയാണ് ചലിക്കുന്നത്? ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ആ മായയിൽ അകപ്പെട്ടു പോയത് ആ യന്ത്രത്തിൽ കൂടി ചലിക്കുന്ന ആ പാവക്കൂത്ത് കണ്ടിട്ട് ആ പാവകൾ സ്വയം ചലിക്കുകയാണോ എന്ന് നമുക്ക് തോന്നുമാറ്. എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ കാരണം ആ യന്ത്രവും ആ യന്ത്രത്തെ ഓടിക്കുന്നവനും ആ യന്ത്രത്തെ ചലിപ്പിക്കുന്നവനും ആ യന്ത്രത്തിന് ശക്തി പ്രദാനം ചെയ്യുന്നവനുമായ ആ ഈശ്വരൻ എവിടെ നിൽക്കുന്നു? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആ ഹൃദ്ദേശത്തിലാണ്, ഹൃദയത്തിലാണ് ആ ഈശ്വരൻ നിലകൊള്ളുന്നത്. എന്നിട്ടാണ് ഭ്രാമയൻ സർവഭൂതാനി, ഭ്രാമയൻ ചലിപ്പിക്കുന്നു, വ്യക്തമായിട്ട് ചലിപ്പിക്കുന്നു, അവ്യക്തമായിട്ട് ചലിപ്പിക്കുന്നു, ചലിക്കുമാറ് തോന്നിപ്പിക്കുന്നു. ഈ ഭ്രാമയൻ എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവും. നടക്കുന്നു എന്ന് പറഞ്ഞില്ല, കളിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല, ആ ഭ്രാമയൻ എന്ന് പറഞ്ഞത് ആ വാക്ക് നമ്മെ പോലും ഭ്രമിപ്പിക്കുന്നത് കൊണ്ടാണ് ഭ്രാമയൻ എന്ന് പറഞ്ഞത്. ആ മായയുടെ ശക്തിയും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ആ ഹൃദ്ദേശത്തിൽ നിൽക്കുന്ന ആ ഈശ്വരന്റെ കാര്യം നാം ആലോചിക്കുക. അപ്പോ ഹൃദയത്തിലാണ് ഈശ്വരൻ നിൽക്കുന്നത് എന്ന് വ്യക്തമായിട്ടും ഭഗവാൻ കൊട്ടിഘോഷിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ ഈ ഒരു ശ്ലോകത്തിലൂടെ. നാം ഈ ആർഷഭാരതത്തിലെ മഹർഷിമാരും ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ്, എവിടെയാണ് ഇതിനെക്കുറിച്ച് ഈ ഹൃദയത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കാം. നമുക്കറിയാം ഋഷിർ ഗുരുത്വാത് ശിരസോപിധാരിയ ഛന്ദോക്ഷരത്വാത് രസനാഗത സ്യാത് ധിയ വജന്തനയ സ ദൈവ ഹൃദി പ്രവിഷ്ടാം അനുദേവത ച എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഋഷിമാരെ അവരുടെ ഗുരുത്വം കൊണ്ട് അവർക്ക് വലിയ ഭാരമേറിയവരാണ്. ഒരു ഗുരുവിനെ നാം ഗുരുത്വമുള്ളത് കൊണ്ടാണ് അവരെ ഗുരു എന്ന് വിളിക്കുന്നത്. അവരുടെ ശരീരത്തിൻ്റെ ഭാരം കൂടിയത് കൊണ്ടല്ല, അവരുടെ വിജ്ഞാനം അത്രയധികം വർദ്ധിച്ചത് കൊണ്ടാണ് അവർക്ക് ഗുരുത്വമുള്ളത്. ഒരു ശിഷ്യന് ഗുരുത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ഗുരുവിനെ വന്ദിക്കുന്നവനും ഗുരു പറയുന്നത് ശ്രദ്ധിക്കുന്നവനുമായ ഒരുത്തനെ ഗുരുത്വമുണ്ടെന്ന് നമ്മൾ പറയുള്ളൂ. അവൻ കുരുത്തക്കേട് കാണിച്ചു എന്ന് നാം പറയാറുള്ളത് അവൻ തെറ്റ് കാണിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ഗുരുത്വമുള്ളത് കൊണ്ട് ഭാരമേറിയതായതുകൊണ്ട് മാത്രമല്ല വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായതുകൊണ്ട് ഋഷിർ ഗുരുത്വാ ശിരസോഭിധാര്യ അത് ഋഷിമാരെ ശിരസിലാണ് വഹിക്കുന്നത്. ഏത് മന്ത്രം ചൊല്ലുമ്പോഴും ആ മന്ത്രത്തിന് ഒരു ഋഷിയുണ്ട്, ഒരു ഛന്ദസ്സുണ്ട്, ഒരു ദേവതയുണ്ട്. ആ ദേവതയെ പിന്നെ പറയുകയാണ്, ആദ്യമേ തന്നെ അതിൻ്റെ മന്ത്രദ്രഷ്ടാവായ ഋഷിയെ പറ്റി പറയുമ്പോൾ ആ ഋഷിയെ ആ ഗുരുത്വം കൊണ്ട് ശിരസോപിധാര്യ ശിരസിലാണ് നാം വയ്ക്കുന്നത്. അതായത് വാമദേവ ഋഷി പങ്ക്തി ഛന്ദ സദാശിവരുദ്രോ ദേവത എന്ന് പറയും. വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ സവിതാ ദേവത. അപ്പോ ആ ഋഷി ആരാണോ ഈ മന്ത്രദ്രഷ്ടാവ് ആ ഋഷിയെ ശിരസോപിധാര്യ എങ്കിൽ നാം ഓർക്കുന്നത് മനസ്സുകൊണ്ട് അവരെ ചിന്തിക്കുന്നത് അവരെ ആരാധിക്കുന്നത് ഓരോ പ്രാവശ്യവും ആ ഋഷിയുടെ പേര് പറയുമ്പോഴൊക്കെ നാം തലതൊട്ട് വന്ദിക്കുന്നു എന്നുള്ളതാണ്. നാം നമ്മുടെ ഗുരുക്കന്മാരെ തലതൊട്ട് വന്ദിക്കുക, നമ്മുടെ തലതൊട്ട് അവരുടെ പാദത്തെ വന്ദിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുത്വാ ശിരസോപിധാര്യ എന്ന് പറഞ്ഞത്. എന്നാലോ അടുത്തത് ഛന്ദോ അക്ഷരത്വാ, ആ ഛന്ദസ്സുകൾ അല്ലെങ്കിൽ അതിലുള്ള വൃത്തം അല്ലെങ്കിൽ അതിൻ്റെ മീറ്റർ, അത് പ്രകാരം അത് എവിടെ കൂടെയാണ് വരുന്നത്? നാവിൽ കൂടെയാണ്. ആ നാവ് എന്ന് പറയുന്നത് മാത്രമല്ല സംസാരിക്കാൻ ആവശ്യമുള്ള മാംസപേശികളുടെ ചലനങ്ങളൊക്കെ വന്നാൽ മാത്രമേ അത് ശബ്ദമാവുകയുള്ളൂ. അത് അങ്ങനെ വരണമെങ്കിൽ നാവിൻ്റെ ഭാഗത്ത് കൂടെ അല്ലാതെ വരാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഛന്ദസ് ഈ ഭാഗത്ത് തൊടുന്നത്. അതുകൊണ്ടാണ് ഛന്ദോ അക്ഷരത്വാത് രസനാഗത സ്യാത്. രസന എന്ന് വെച്ചാൽ നാക്ക്, അതിൻ്റെ ഭാഗത്തായിട്ട് നാം കൈകൊണ്ട് തൊട്ടിട്ട് ആ ഛന്ദസ്സിനെ കാണിക്കുന്നു. പിന്നെയോ ധിയാവഗന്ധ വ്യതയാ സദൈവ ഹൃദി പ്രവിഷ്ടാ മനുദേവതാച. ആ മനസ്സുകൊണ്ട് ആ വാക്കിന്റെ അന്തത്തിലും ഉള്ളിൽ കൂടെ അന്തർഗതമായിട്ടിരിക്കുന്ന ആ ദൈവശക്തിയെ സർവത്ര കണ്ടുകൊണ്ട് മാത്രമല്ല ആ ദൈവശക്തിയെ നാം എവിടെയാണ് വയ്ക്കുന്നത്? ഹൃദി പ്രവിഷ്ട മനുദേവതാച, ആ ഹൃദയത്തിലാണ് നാം പറയുന്നത്. ആ ഹൃദയത്തെ തൊട്ടുകൊണ്ടാണ് നാം പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ ദേവതയെയും നാം പറയുന്നത് സവിതാ ദേവത, സദാശിവരുദ്രോ ദേവത എന്നൊക്കെ പറഞ്ഞ അത് ക്രമമായിട്ട് പോകണമെങ്കിൽ ഈ ക്ഷുത്തും പിപാസയും ഈ ഭാഗത്തെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് ഇരുന്നെങ്കിലേ വരികയുള്ളൂ. തലച്ചോറിലെ ചില രോഗങ്ങൾ വരുമ്പോൾ അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, എന്ത് വിശിഷ്ട ഭോജ്യങ്ങൾ മുന്നിൽ കൊണ്ട് വച്ചാലും എത്ര വിശിഷ്ട പാനീയങ്ങൾ മുന്നിൽ കൊണ്ട് വച്ചാലും അവർക്കത് ഉപയോഗിക്കാൻ സാധ്യമാകുന്നില്ല. അപ്പോൾ അവർക്ക് വിശപ്പില്ല, ദാഹമില്ല. ഒരു മഹർഷി ആ ആത്മസംയമനം ചെയ്തുകൊണ്ട് തപസ്സിലിരിക്കുമ്പോൾ അവർക്ക് ക്ഷുത്തും പിപാസയും ഇല്ല, ആഹാരം വേണ്ട, ദാഹമില്ല, എത്ര നാൾ വേണമെങ്കിലും ധ്യാനത്തിലിരിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഈ കൃകലമെന്ന് പറയുന്ന വായുവിനെ നിയന്ത്രിക്കാൻ പഠിച്ചതുകൊണ്ട്, നിയന്ത്രിക്കാൻ സാധ്യമായതുകൊണ്ട് അവർക്കത് കഴിയുന്നു എന്നുള്ളതാണ്. ഈ കൃകലം എന്ന് പറയുന്ന വായു അതുകൊണ്ട് ഈ ഭാഗത്തിരുന്നു കൊണ്ട് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നമുക്കറിയാം ഇന്ന് തലച്ചോറിന്റെ അടിഭാഗത്ത് ക്രേനിയോ ഫെരിഞ്ചിയോമ മുതലായ ട്യൂമേഴ്സ് വരുമ്പോൾ ഈ ഹൈപ്പോതലമസിലെ ഈ ഭാഗങ്ങളെ നശിപ്പിച്ചു കളയുന്നു. അതിനുശേഷം ആ ട്യൂമർ ഉണ്ടായ ആളിന് വിശപ്പുമില്ല, ദാഹവുമില്ല. കാരണം ആ ഭാഗങ്ങൾ നശിച്ചുപോയി. പരിശോധിച്ച് നോക്കുമ്പോൾ ന്യൂറോസർജനോ ന്യൂറോളജിസ്റ്റോ പറയും ഇതാണ് കാരണം, അവിടെ ട്യൂമർ വളർന്നിരിക്കുന്നു, ഓപ്പറേഷൻ വേണം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഈ മഹർഷിമാര് അവരുടെ സ്വപ്രയത്നം കൊണ്ട് ധ്യാനം കൊണ്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അതിൻ്റെ ഈ പ്രവർത്തനങ്ങളെ പറ്റി എത്ര വിശദമായിട്ട് പഠിച്ചിരിക്കുന്നു, എന്നിട്ട് അത്ര വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തത് തന്ത്രി പ്രഭൃതി. നമുക്ക് വയ്യ, ഇറങ്ങണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് താ തന്ത്രി എന്ന് പറയുന്ന ക്ഷീണം, അലസത, ഇതൊക്കെ വരുന്നത് ഈ ഭാഗത്തിൻ്റെയും ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ പറയുന്ന ഹൈപ്പോതാലമസിലെ ചില ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടന്നില്ലെങ്കിൽ എപ്പോഴും കിടന്നുറങ്ങാൻ തോന്നും, എപ്പോഴും ചുമ്മാ കിടക്കണം, ഒന്നിനും ഒരു പ്രവർത്തനം ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, വയ്യ. ഇത് കാരണം ഈ പറയുന്ന ദേവതത്തിൻ്റെ പ്രവൃത്തി കുറവ് മൂലമാണ്. പിന്നെ ഒരെണ്ണമുണ്ട് ധനഞ്ജയൻ എന്ന് പറഞ്ഞിട്ട്, ശോകം, ഇമോഷൻസ്, ഇവരെ ശോകം എന്ന് മാത്രമേ പറയുന്നുള്ളൂവെങ്കിലും അതിൽ കൂടി ഇമോഷൻസ് മുഴുവൻ കണക്കാക്കുമ്പോൾ തലച്ചോറിൽ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന മുഴുവൻ ഭാഗത്തെയും ഈ ധനഞ്ജയന്റെ പരിധിക്കുള്ളിൽ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് സന്തോഷം, സന്തോഷമില്ലായ്മയാണല്ലോ ശോകം. അപ്പോൾ ആ വിവിധമായ മാനസിക ഓരോ അപഗ്രഥനങ്ങളും അതിൻ്റെതായ പ്രവൃത്തികളും അതിൻ്റെ ഉദ്ഭൂതമാകുന്ന മുഖചലനങ്ങളും ഒക്കെ ഈ പറയുന്ന ധനഞ്ജയന്റെ പ്രവൃത്തിയാണ്. മാത്രമല്ല, ഒരു ശരീരത്തിൽ നിന്നും ഏറ്റവും ഒടുക്കം വേർപെട്ടു പോകുന്ന വായു ധനഞ്ജയനാണെന്നും ഈ ധനഞ്ജയൻ അതുകൊണ്ട് പ്രാണൻ പോയിക്കഴിഞ്ഞാലും വളരെ കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്നും അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, പിന്നെയും തലമുടി മുതലായ ഭാഗങ്ങൾ വീണ്ടും നഖം മുതലായവ മരിച്ചതിന് ശേഷവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ പറയുന്ന ഈ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വ്യക്തമായിട്ട് തലച്ചോറിലെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ ഓരോ പ്രവർത്തനങ്ങളെയും ഈ പ്രാണവായുവിനെയും അതുപോലെ ഈ പ്രധാന പ്രാണങ്ങളായ പ്രാണോപാനവ്യാനോദാന സമാനങ്ങളും നാഗകൂർമ്മ കൃകല ദേവദത്ത ധനഞ്ജയന്മാരിലൂടെ ഇവരെയൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവരെ ഈ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നാം നല്ലവണ്ണം മനസ്സിരുത്തി ചിന്തിച്ചാലേ അത് വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല, ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചവും കൂടി ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വീണ്ടും ഉത്തരനാരായണത്തിലേക്ക് വരാം. ഇപ്പോ അവിടെ പറയുന്നു എന്താണ്, പത്മകോശ പ്രതീകാശം ഹൃദയം ചാപ്യധോമുഖം. പത്മകോശ പ്രതീകാശം, പത്മ താമര മൊട്ടുപോലെ, ഹൃദയം ചാപ്യധോമുഖം, ദി ഹാർട്ട് വിത്ത് ഇറ്റ്സ് എപെക്സ് പോയിന്റിംഗ് ഡൗൺവേർഡ്സ് എന്ന് വ്യക്തമായിട്ട് ആധുനിക ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നു. ഹാർട്ട് വിത്ത് ഇറ്റ്സ് എപെക്സ് പോയിന്റിംഗ് ഡൗൺവേർഡ്സ്, അങ്ങനെയാണ് ഹൃദയത്തിൻ്റെ ഒരു മൊട്ടുപോലെ ഇരിക്കുന്നത്. ആ ഹൃത്കമലമെന്നും ഹൃത്താമരയെന്നും ഒക്കെ നാം വിവക്ഷിക്കുന്നത് പത്മകോശ പ്രതീകാശം. ആ ഹൃദയം അധോമുഖമായിട്ട് അവിടെ എങ്ങനെ ഇരിക്കുകയാണ്, എന്താണ്, അധോ നിഷ്ഠാപിതസ്യാന്തേ നാഭ്യാമുപരിതിഷ്ഠതി, നാഭിക്ക് മുകളിലാണ്, നാഭ്യാം ഉപരിതിഷ്ഠതി, അതിൻ്റെ മേളിൽ നിൽക്കുകയാണ്. ഇന്ന് പറയും ഡയഫ്രം എന്ന് പറയുന്ന പ്രാചീരം എന്ന് പറയുന്ന ആ മാംസപേശിക്ക് താഴെയുള്ള ഭാഗമൊക്കെ വയറാണ്, അതിൻ്റെ മേളിലുള്ള ഭാഗം തൊറാക്സ്, നെഞ്ച്. അപ്പോ നാഭിക്ക് മുകളിൽ, പ്രാചീരത്തിന് മുകളിൽ ഉള്ള ഭാഗത്തെ അത് കാണാൻ ഒക്കൂ എന്നുള്ളത് കൊണ്ടാണ് നാഭ്യാമുപരിതിഷ്ഠതി ജ്വാലമാലാകുലം ഭാതി വിശ്വസ്യായതനം മഹതെ. വിശ്വസ് ലോ, എല്ലാ ആയതനങ്ങൾ ഓരോരുത്തിൻ്റെയും ഓരോ ഭാഗത്തിൻ്റെയും ലിമിറ്റ്സ്, ആയതനം, ഭയങ്കരമായ മഹത്തായ ആ ആയതനങ്ങളുടെ ഇടയ്ക്ക് ലോകത്തിൻ്റെ ആ ആയതനങ്ങളെല്ലാം ജ്വാലമാല കുലംഭാതി, ജ്വാലമാലകളുടെ കൂട്ടങ്ങളുടെ ഇടയ്ക്ക് കിടക്കുകയാണ്. ഈ ജ്വാലമാലാകുലം എന്ന് പറയുന്നത് ഈ നേരത്തെ നാം പറഞ്ഞ ദ്വാസപ്തതിർ ദ്വാസപ്തതിർ നാഡ്യ എന്ന് പറഞ്ഞില്ലേ, അതിൽ കൂടെയൊക്കെ ഈ ഞരമ്പുകൾ ഇങ്ങനെ അവിടെ നിന്ന് ഹൃദയത്തിൻ്റെ മഹാധമനിക്ക് ചുറ്റും ആയിരക്കണക്കിനാണ് ഈ ചെറിയ ചെറിയ ഞരമ്പുകൾ ഇങ്ങനെ അതിനെ ചുറ്റി ചുറ്റി ഇങ്ങനെ പോകുന്നത്. ആ ഇന്നത്തെ ആ ഡിസെക്ഷൻ പഠിച്ചു നോക്കുമ്പോൾ അവിടെ നിന്ന് പോകുന്ന ഈ ഞരമ്പുകൾ, ഇത്രയധികം സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം ഓരോ രക്തധമനിക്ക് ചുറ്റും കടന്നു പോകുന്നുണ്ട്. അതിനെയാണ് ജ്വാലമാലാകുലം ഭാതി, അങ്ങനെ പ്രകാശമാനമായിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്, ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിലെ ഒരു വെളുത്ത അക്ഷരമുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണാം. എന്ന് പറയുന്നത് പോലെ ആ ചുമന്ന അല്ലെങ്കിൽ നിറമേറി ചില നിറവ്യത്യാസങ്ങളുള്ള ധമനിക്ക് ചുറ്റും ഈ മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ ചെറും വെളുനിളപ്പമുള്ള ഈ ഞരമ്പുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകുന്നത് കണ്ടാൽ അതിങ്ങനെ ജ്വാലകൾ പോകുന്നത് പോലെ ഇരിക്കുന്നില്ലേ എന്ന് തോന്നും. ഈ ഉത്തരനാരായണം പഠിച്ചവർക്ക് ആ ഡിസക്ഷൻ ചെയ്യുമ്പോൾ എത്ര ശരിയാണ് എന്ന് തോന്നും. പക്ഷേ അതല്ലാത്തവർക്ക് അത് സിംപത്തറ്റിക് ഫൈബേഴ്സ് ഇങ്ങനെ ആർബറൈസ് ചെയ്തുകൊണ്ട് ഓരോ രക്തക്കുഴലിനെ ചുറ്റും അങ്ങനെ കടന്നു പോകുന്നു, മഹാധമനിക്ക് ചുറ്റും കൂടി അങ്ങനെ കടന്നു പോകുന്നു എന്ന് പറയാം. സന്തതകം ശിലാഭിസ്തുലംഭത്യാകോശസന്നിഭം സന്നിഭം അതുപോലെ ആ പ്രകാശമുള്ളതുപോലെ ഇരിക്കുന്നു. ഈ പറയുന്ന ശിലാഭിഹി കല്ലുവാണോ? എന്നാ കല്ലുമല്ല, കല്ലുപോലെ പ്രകാശിക്കുന്നു, എന്നാലോ നിറവ്യത്യാസങ്ങളുണ്ട് താനും. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഭാഗങ്ങളിൽ തസ്യാന്തേ സുഷിരകം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. അവിടെ തസ്യാന്തേ സുഷിരകം സൂക്ഷ്മം, സൂക്ഷ്മമായ ഒരു സുഷിരം അവിടെ ഉണ്ട്. അവരെ മൈക്രോസ്കോപ്പ് വെച്ച് ഡിസക്ട് ചെയ്ത് നോക്കിയിട്ടാണോ പറയുന്നത്? തസ്യാന്തേ സുഷിരകം സൂക്ഷ്മം, ആ സുഷിരത്തിലാണ് എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. തസ്യ മധ്യേ വന്നിശിഖ അനിയോർധ്വാവ്യവസ്ഥിത. അവ്യയനായ ഭഗവാൻ പരമാത്മാവ് ഈശ്വരൻ ആ പരമാത്മാവ്യവസ്ഥിത. തസ്യാന്തേ സുഷിരകം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം തസ്യ മധ്യേ വന്നിശിഖ. ആ വന്നിശിഖകൾ ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ നിൽക്കുന്ന ആ സുഷിരത്തിന് ചുറ്റുമുണ്ടെങ്കിലും അവിടെ സൂക്ഷ്മമായ അവിടെ പരമാത്മാവ്യവസ്ഥിത മാത്രമാണോ? അത് ജ്വാലമാലാക്കുലം ഭാതി വിശ്വസ്യാജതനം മഹതെന്ന് പറഞ്ഞു. വിപീതാഭാസ്വസ്തനൂപമാ പീതാഭാസ്വസ്തനൂപമാ പീത മഞ്ഞ നിറം, ആഭ പ്രകാശം, മഞ്ഞ നിറത്തിലുള്ള ആ തനു ആ ശരീരം അതിൻ്റെ തസ്യാ ശിഖായാ മധ്യേ പരമാത്മാവ്യവസ്ഥിത അവിടെയാണ് നിൽക്കുന്നത്. ആധുനിക ശാസ്ത്രപ്രകാരം നോഡൽ ടിഷ്യു എന്ന് ഞങ്ങൾ പറയുന്നതാണ് ഇത്. നീലതോ യതമധ്യസ്ഥാതി ദ്വല്ലേഖേ വഭാസ്വരാ. നീലതോ യതമധ്യസ്ഥാതി, നീലനിറം ആ ഭാഗത്തുണ്ട്, യതം അല്പം താഴ്ന്നിരിക്കുന്നു അതിൻ്റെ നടക്ക്. നീലതോ യതമധ്യസ്ഥാതി ദ്വല്ലേഖേ അവഭാസ്വര, അല്പം പ്രകാശം കുറഞ്ഞിട്ടാണെങ്കിലും അവഭാസ്വര അങ്ങനെ ഭാസ്വരമായിട്ട് കാണുന്നു. നീവാരം, ഈ നമുക്ക് ഈ നെല്ല് കൃഷി ചെയ്യുന്നവർക്കറിയാം, ആ നെല്ല് കൃഷി ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പൂവിൽ പോലും ശൂകം എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ ഓൺ എന്ന് പറയും. അങ്ങനെ ഓരോ മുള്ളു പോലെ ഓരോന്നും അതിന് കാണും, ഓരോ നെല്ലിനും കാണും. അത് കൊയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ ഭാഗങ്ങളുമൊക്കെ എടുത്ത് അടിച്ച് ഒക്കെ കഴിയുമ്പോൾ ഈ ഓണൊക്കെ അങ്ങ് പോയിപ്പോവും, ചിലതിലൊക്കെ പിന്നെയും അത് കാണും. അതുപോലെയാണ് നീവാരശൂകൂപമാ അല്പം താഴ്ന്നിരിക്കുന്നു, നീല അല്പം നീലനിറം അവിടെയുണ്ട്, അല്പം അവിടെ താഴ്ന്നിട്ടുമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ആ നീവാരം എന്ന് വെച്ചാൽ ബാർലി, നെല്ല്, ഇതിനെല്ലാം ആ ഇവയ്ക്കെല്ലാം തന്നെ ഗോതമ്പനായാലും ഉണ്ട്, ഈ ഓൺ എന്ന് പറയുന്നത് പോലെ ഇതുണ്ട്. ആ നിറത്തിൽ അല്പം മഞ്ഞ നിറത്തിൽ, അതാണ് പീതാഭ എന്ന് പറഞ്ഞത്. ഈ പറയുന്നത് നോഡൽ ടിഷ്യു ആണ്, നാം ഇന്നത്തെ അനാറ്റമിയിൽ പഠിക്കുന്ന നോഡൽ ടിഷ്യു. ആ ഹൃദയത്തിൻ്റെ ചുമന്ന മാംസപേശികളുടെ ഇടയ്ക്ക് അല്പം നീലിമ ചേർന്ന ഭാഗത്ത് ഒരു കുഴിഞ്ഞ സ്ഥലത്ത് എ വി നോഡ് ആൻഡ് എസ് എ നോഡ് എന്ന് പറയുന്നതാണ് ഈ വ്യവഹാരം വിവക്ഷിക്കുന്നത്. അതിലെ ആ നോഡൽ ടിഷ്യുവിന് ഒരു ചെറിയ മഞ്ഞ നിറവുമുണ്ട്. അപ്പോ സ്വസ്ഥനൂപമ അവിടെയാണ് തസ്യാശിഖായ മധ്യേ പരമാത്മാവ്യവസ്ഥിത. ആ ഭാഗത്താണ് പരമാത്മാവ്, അവ്യയനായ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തിലാണ്, അവരവരുടെ ഹൃദയത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കണം. നാം വേണമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരൻ അവിടെയുണ്ട്. നാം അറിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാവുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന നോഡൽ ടിഷ്യു എന്ന് പറയുന്നതിൽ നിന്നും ഒരു ബണ്ടിൽ ഓഫ് ഹിസ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്, അതിൽ നിന്നും ഇങ്ങനെ ഒരു മാല പോലെ രണ്ട് ഭാഗത്തേക്കും രണ്ട് ഹൃദയത്തിൻ്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തോട്ടും പോകുന്നു. ഇതിനെ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് ഞങ്ങൾ പറയുന്നു. അത് ഒരു മാല പോലെ രണ്ട് ഭാഗത്തേക്കും രണ്ട് വെൻട്രിക്കിളിൻ്റെ ഭാഗത്തേക്കും പോയി മാംസപേശികളിലോട്ട് ചെന്ന് ചേരുന്നു. ഈ പറയുന്ന നോഡിൻ്റെ പ്രവർത്തനം നിന്നുപോയാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം തെറ്റാകുന്നു, ഹൃദയമിടിപ്പ് തെറ്റുന്നു. അപ്പോൾ ഇപ്പോൾ പറയാറുണ്ട് അതിന് ഇഡിയോ വെൻട്രിക്കുലർ റിഥം, കണ്ടക്ഷൻ ഫൈബർ കണ്ടക്ഷൻ ഡിഫക്റ്റ്. ഒരു ഇലക്ട്രോ കാർഡിയോഗ്രാം എടുത്തിട്ട് അതിനെ കണ്ടക്ഷൻ ഡിഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ഇതൊക്കെ കാരണം ഹൃദയത്തിൻ്റെ പ്രവർത്തനം ശരിയാവണില്ല. അതുകൊണ്ട് 100% റെസ്റ്റ് എടുക്കണം, മരുന്ന് വേണം. മഹർഷിമാര് അന്ന് തന്നെ പറഞ്ഞു, നീവാരശൂകവത്തൻ വിപീതാഭാസ്വസ്ഥനൂപമ. അതിൻ്റെ ഇത് കൂടുതൽ എങ്ങനെ ഉപമിക്കാനാവും? അവര് മാംസദൃഷ്ടികൾ കൊണ്ട് കണ്ടോ? പക്ഷേ ദിവ്യചക്ഷുസ് കൊണ്ടത് കണ്ടു, കണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് നാം അത് മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിൽ ആ ഹൃദയത്തിലെ പേശികളെ ഞങ്ങൾ പഠിക്കുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിതാണ് ആദ്യം മനസ്സിൽ തോന്നിയത്. കാരണം ഉത്തരനാരായണം വായിച്ചിട്ടുള്ളവർക്ക് അത് തോന്നാൻ വഴിയുള്ളൂ, അല്ലാത്തവർക്ക് തോന്നാൻ്റെ കാര്യമില്ല. അപ്പോഴാണ് ജ്വാലമാലാകുലംഭാതി, രണ്ട് വശത്തോടും ഇങ്ങനെ ജ്വാല പോലെ ഈ കണ്ടക്ടിങ് ഫൈബേഴ്സ് അങ്ങനെ പോവുകയാണ് ഹൃദയത്തിലെ ഓരോ പേശിയുടെ ഭാഗങ്ങളിലേക്കും. അതിൽ കൂടി ഈ ഇമ്പൾസസ് എന്ന് പറയുന്നത് ചെന്നെത്തിയില്ലെങ്കിൽ ഹൃദയമിടിപ്പ് തെറ്റിപ്പോകുന്നു. ഹൃദയമിടിപ്പ് തെറ്റിയാൽ, ഹൃദയത്തിൻ്റെ പ്രവർത്തനമൊക്കെ തെറ്റിയാൽ പിന്നെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഹൃദയ രോഗിയാണ് എന്ന് പറയാം. അപ്പോൾ ആ ജ്വാലമാലാ കുലംഭാതി വിശ്വസ്യായതനം മഹതെന്ന് പറഞ്ഞതിനകത്തെ വ്യക്തത, വസ്തുത എത്ര ഗംഭീരമായിട്ട് നമ്മുടെ ഉത്തരനാരായണത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, സബ്രഹ്മസശിവസഹരിസേന്ദ്ര സോക്ഷര പരമസ്വരാട്, അവിടെ തന്നെയാണ് സശിവ, അവൻ അവിടെ തന്നെയാണ് ഈശൻ, അവിടെ തന്നെയാണ് ബ്രഹ്മൻ, അതുതന്നെയാണ് ഇന്ദ്രൻ, പരമനായ സ്വരാട്, ആ അവൻ്റെ ആസ്ഥാനവും അവിടെ തന്നെ. ഈ പറയുന്ന ഈ നോഡൽ ടിഷ്യുവിൻ്റെ പ്രവർത്തനം 2 മിനിറ്റ് നിന്നുപോയാൽ പ്രാണൻ തലച്ചോറിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, തലച്ചോറിൻ്റെ പ്രവർത്തനം നിന്നുപോകുന്നു. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ഈ നോഡൽ ടിഷ്യുവിൻ്റെ പ്രവർത്തനം ശരിയായിട്ടിരിക്കണം. അവിടെ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഒരു അല്പനേരം 1 മിനിറ്റ് ആ പ്രവർത്തനം നിന്നുപോയാൽ തലച്ചോറിലോട്ടുള്ള രക്തപ്രവാഹം നിന്നുപോകുന്നു, തലച്ചോറിലേക്കുള്ള പ്രാണവായു എത്തുന്നില്ല, തലച്ചോറ് മരിച്ചു പോകുന്നു. ആധുനിക ശാസ്ത്രപ്രകാരം പറഞ്ഞാൽ ബ്രെയിൻ ഡെഡ്.